2022 ജനുവരി 9 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് അബിന. മുഖപ്രസംഗം 2. ഇവിടെയുമാകാം സ്വകാര്യ സർവകലാശാലകൾ. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണ് ചൊല്ലെങ്കിലും പല കാര്യങ്ങളിലും കേരളം വളരെ പിന്നാലെ ഓടുന്ന ശീലമാണ് പുലർത്താറുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ സാധിക്കാത്തതിന്റെ കാരണങ്ങളിലൊന്ന് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ മടിച്ചതാണെന്ന് പറയാം. അയൽ സംസ്ഥാനങ്ങൾ സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലെത്തിയപ്പോഴാണ് നമുക്കും ആ പാതയിലൂടെ പോകാൻ താല്പര്യം ജനിച്ചത്. മെഡിക്കൽ, പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ബിഎഡ് തുടങ്ങിയ വിഷയങ്ങൾക്ക് പരിമിതമായ സർക്കാർ സ്ഥാപനങ്ങൾ മാത്രം പോരെന്നും സ്വാശ്രയ മേഖലയിലും അവ നല്ല നിലയിൽ പ്രവർത്തിക്കുമെന്നും ബോധ്യമാകാൻ ഏറെ വർഷങ്ങളെടുത്തു. ഇപ്പോൾ ഇത് പറയാൻ കാരണം, ഇതുവരെ നിഷിദ്ധമെന്ന് കരുതിപ്പോന്ന സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ സർക്കാർ ഒരു പുനർവിചിന്തനത്തിന് ഒരുങ്ങുന്നതായ സൂചന പുറത്തു വന്നതാണ്. സ്വകാര്യ മേഖലയെ പടിക്ക് പുറത്തേ നിർത്തുകയുള്ളൂ എന്ന വാശി കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ലെന്ന് LDF സർക്കാരിനും തോന്നി തുടങ്ങിയിരിക്കുന്നു. സ്വകാര്യ കൽപ്പിത സർവകലാശാലകൾ തുടങ്ങുന്നതിന് അനുമതി നൽകുന്ന വിഷയത്തിൽ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനെ സർക്കാർ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഏറെ കാലം ഇടതു പാർട്ടികൾ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിനെ നഖശിഖാന്തം എതിർത്ത് വരികയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാനുള്ള നീക്കമുണ്ടായപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രക്ഷോഭം തന്നെ നടത്തി. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാനായിരുന്ന TP ശ്രീനിവാസനെ കോവളത്ത് പരസ്യമായി ഇടതു വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ മർദ്ദിക്കുക പോലും ചെയ്തു. സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് കൌൺസിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിന്റെ പേരിലായിരുന്നു നയതന്ത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുകയും സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല വളർന്നു വികസിക്കുന്നത് കാണാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്ത അഭിവന്ദ്യനായ ശ്രീനിവാസന് മർദ്ദനമേൽക്കേണ്ടി വന്നത്. കൽപ്പിത സർവകലാശാലകൾ വിദ്യാഭ്യാസ വാണിജ്യവൽക്കരണത്തിനിടയാക്കുമെന്ന ന്യായം പറഞ്ഞാണ് പ്രധാനമായും ഇടതു പാർട്ടികൾ അതിനെ എതിർത്ത് പോന്നത്. എന്നാൽ പഠന ആവശ്യങ്ങൾക്ക് എത്ര പണം ചെലവിടാനും ത്രാണിയുള്ള ഏറെ പേർ ഉള്ളപ്പോൾ എന്തിനവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊട്ടിയടക്കണം എന്ന ചോദ്യം പ്രസക്തമാണ്. ഇവിടെ അതിന് സൗകര്യമില്ലെങ്കിൽ അവ ഉള്ളിടങ്ങളിൽ പോയി കുട്ടികൾ പഠിക്കും. സ്വാശ്രയ കോളേജുകൾ ഇവിടെ വരുന്നതിന് മുൻപ് അതാണല്ലോ കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്. സ്വാശ്രയ മേഖലയോടുള്ള ഐത്തം ഉപേക്ഷിച്ചപ്പോൾ സംസ്ഥാനത്ത് 150 സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളാണ് പിറവിയെടുത്തത്. 2 ഡസനടുത്ത് മെഡിക്കൽ കോളേജുകളും നിലവിൽ വന്നു. പാരാമെഡിക്കൽ സ്ഥാപനങ്ങളും അധ്യാപക പരിശീലന കേന്ദ്രങ്ങളും നിയമ പഠന കേന്ദ്രങ്ങളും അനവധിയുണ്ടായി. ഇവയ്ക്കൊപ്പം സ്വകാര്യ സർവകലാശാലകളും വന്നതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ പുഷ്ടിപ്പെടുകയുള്ളൂ. വിജ്ഞാനത്തിന്റെ ചക്രവാളങ്ങളെ വേലികെട്ടി നിയന്ത്രിക്കുന്നതിന് പകരം കൂടുതൽ വികസിക്കാൻ അവസരം ഒരുക്കുകയാണ് വേണ്ടത്. എല്ലാം സർക്കാർ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നത് കാലത്തിനിണങ്ങുന്ന കാര്യമല്ല.